സ്റ്റെല്ല ബെന്നി എഴുതുന്ന പ്രലോഭകന്റെ മുന്നിൽ പതറാതെ. യേശു ക്രിസ്തു തന്റെ പരസ്യജീവിതം തുടങ്ങുന്നതിനു മുമ്പ് കടന്നുപോയ മൂന്ന് പ്രലോഭനങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. മരുഭൂമിയിലെ പരീക്ഷ എന്ന പേരിൽ അവ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മൂന്ന് പരീക്ഷകളെയും യേശു അതിജീവിച്ച ശേഷം പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ലൂക്ക 4:13 എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. മുൻപറഞ്ഞ വചനത്തിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. പിശാച് നിശ്ചിത കാലത്തേക്ക് മാത്രമേ യേശുവിനെ വിട്ടുപോയിട്ടുള്ളൂ. തന്റെ പരസ്യജീവിതകാലത്ത് പിന്നീടും പലവട്ടം അവൻ പ്രലോഭനങ്ങളുമായി യേശുവിനെ സമീപിച്ചിട്ടുണ്ട്. പിതാവായ ദൈവം എന്തുകൊണ്ട് ഇത് യേശുവിന്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ. അതിതാണ്, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ട തന്റെ പിൻഗാമികളെ, അവർ സ്ത്രീയോ പുരുഷനോ ആകട്ടെ, താങ്ങിത്തുണച്ചുയർത്തുക എന്നതുതന്നെ. തിരുവചനങ്ങൾ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ഹെബ്രായർ 2:18. നാലാമത്തെ പ്രലോഭനം, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അവൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണെന്ന്. വിജാതീയയായ കാനാൻകാരി യേശുവിനെ സമീപിച്ച് പിശാശ് ബാധിതയായ തന്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ആദ്യമത് ചെവിക്കൊള്ളുന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും അവൾ കരഞ്ഞു യാചിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവെ, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അപ്പോൾ യേശു അവരോട് മറുപടി പറഞ്ഞു, ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. മത്തായി 15:24. സമസ്ത ലോകത്തിന്റെയും സകല ജനതകളുടെയും രക്ഷ യേശു ക്രിസ്തുവിലൂടെ തന്നെ നിർവഹിക്കപ്പെടണം എന്നത് തന്നെയായിരുന്നു പിതാവായ ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ഈ ലോകത്തിലായിരുന്ന സമയത്ത് തന്റെ പരസ്യജീവിതത്തിന്റെ 3 വർഷത്തെ കാലഘട്ടത്തിൽ പിതാവായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം യേശു അയക്കപ്പെട്ടത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ്. ഇതാണ് 3 വർഷക്കാലത്തെ തന്റെ ശുശ്രൂഷ ജീവിതത്തെ സംബന്ധിച്ച പിതാവിന്റെ ഹിതം എന്ന് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ കഴിവുറ്റവനും അഭിഷേകത്താൽ ജ്വലിച്ചവനും എങ്കിലും പിതാവ് വരച്ചുകാട്ടിയ മാർഗരേഖ വിട്ട് തന്റെ ശുശ്രൂഷ വ്യാപിപ്പിക്കുവാൻ യേശു തയ്യാറാകുന്നില്ല. യേശു തന്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോഴും ഈ മാർജിൻ അതിലംഘിക്കുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. മത്തായി 10:5-7. വിജാതിയർ രക്ഷ പ്രാപിക്കേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നും അല്ല സ്നേഹം തന്നെയായ പിതാവ് ഇങ്ങനെയൊരു മാർജിൻ കൊടുക്കുന്നത്. വിജാതീയരുടെ രക്ഷ പന്തക്കുസ്തായ്ക്കു ശേഷം ശിഷ്യന്മാരുടെ ശുശ്രൂഷയിലൂടെ, പ്രത്യേകിച്ചും വിജാതീയരുടെ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ലിഹായുടെ ശുശ്രൂഷയിലൂടെ യേശുവിന്റെ നാമത്തിൽ ലോകത്തിൽ സംഭവിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് പിതാവ് തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് മുൻഗണന കൊടുക്കുകയും വിജാതീയരെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തത്. അതായിരുന്നു പിതാവിന്റെ പദ്ധതി. യേശു പിതാവിന്റെ ഈ ആജ്ഞ അക്ഷരം പ്രതിപാലിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഭവനം യേശുവിനെ സ്വീകരിച്ചതിനേക്കാൾ 10 ഇരട്ടി തീഷ്ണതയോടെ യേശുവിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചവർ വിജാതീയരായ സമരിയാക്കാരായിരുന്നു. യോഹന്നാൻ 4:39-42. ഇസ്രായേലിയർ അധികം പേരും യേശുവിനെ തിരസ്കരിച്ചവരും സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചവരുമായിരുന്നു. വചനങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ 1:11. ആ ശുശ്രൂഷ വിജാതീയരുടെ ഇടയിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഭവനത്തിനു മുൻപിൽ ചെയ്യുന്നതിനേക്കാൾ അനേകമടങ്ങ് എളുപ്പവും സ്വീകാര്യതയുമുള്ളതാകുമായിരുന്നു. തന്നെ തിരസ്കരിച്ച കൊറസീനോടും ബത്സൈദയോടും കഫർനാമിനോടും യേശു പറയുന്നു, കൊറസീൻ നിനക്ക് ദുരിതം, ബത്സൈദ നിനക്ക് ദുരിതം, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ തയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. കഫർനാമെ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ലൂക്ക 10:13-15. അത്രയേറെ തിരസ്കരണ അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലുള്ള യേശുവിന്റെ ശുശ്രൂഷ ജീവിതം. പക്ഷേ യേശു പിതാവിന്റെ ഇഷ്ടം മറികടക്കുന്നില്ല. തന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാനിടയുള്ള വിജാതീയ നഗരങ്ങളിലേക്ക് നീങ്ങുന്നില്ല. ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല. പിതാവായ ദൈവം നിശ്ചയിച്ചു കൊടുത്ത അതിർവരമ്പ് കൃത്യമായും അവിടുന്ന് പാലിക്കുന്നു. പിതാവിന്റെ ഇഷ്ടമല്ലാതെ സ്വന്തം ഇഷ്ടങ്ങളൊന്നും തന്റെ ശുശ്രൂഷ ജീവിതത്തിൽ അവിടുന്ന് നിർവഹിക്കുന്നില്ല. അവിടുന്ന് പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. യോഹന്നാൻ 4:34. കൈയടിക്കു വേണ്ടി നിലകൊള്ളാതെ ലോകത്തിന്റെ അംഗീകാരവും കയ്യടിയും നേടാനുള്ള പ്രലോഭനങ്ങൾ എല്ലായ്പ്പോഴും തന്റെ അഭിഷേക തികവാർന്ന ശുശ്രൂഷാവഴികളിൽ ഉണ്ടായിട്ടും അവയിൽ ഒന്നിനു പോലും യേശു വിധേയനാകുന്നില്ല. തന്റെ ശുശ്രൂഷ ജീവിതത്തെ സംബന്ധിച്ച പിതാവിന്റെ തിരിവിഷ്ടം മാത്രം അവിടെ നിന്ന് നിവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പിതാവ് തന്റെ സ്വന്തം പദ്ധതി പ്രകാരം നിവർത്തിച്ചുകൊള്ളുമെന്ന നിലപാടായിരുന്നു യേശുവിൻ്റേത്. തന്നിഷ്ടങ്ങളെ പിന്തള്ളുന്ന ജീവിതം. ജീവിതത്തിലെ തന്നിഷ്ടങ്ങളെ പിന്തള്ളി ദൈവേഷ്ടങ്ങളെ മാത്രം അനുവർത്തിക്കുക എന്നത് ധീരതയുള്ള ഒരു മനസ്സിന്റെ ഉടമയായവനെ കഴിയൂ. നമ്മുടെ ഇഷ്ടങ്ങൾ മിക്കപ്പോഴും കൂടുതൽ എളുപ്പം, കൂടുതൽ പ്രശസ്തി, കൂടുതൽ കയ്യടി, കൂടുതൽ സ്വീകാര്യത, കൂടുതൽ പ്രതിഫലം, കൂടുതൽ സുഖം എന്നിവയെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നതാകും. എന്നാൽ യേശു ഈ പ്രലോഭനത്തിലും വിജയം വരിച്ചു. യേശു ഇവയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് തന്റെ പിതാവിന്റെ തിരുഹിതം തന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നിറവേറ്റിയത്. നാം ഒരു പക്ഷേ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിർവഹിക്കുന്നവരെന്ന് അഭിമാനിക്കുന്നവരാകാം. എന്നാൽ നാം നിർവഹിക്കുന്നു എന്ന് നാം അഭിമാനിക്കുന്ന ഈ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ച് ദൈവഹിതമാണോ എന്ന് നാം മിക്കപ്പോഴും ചിന്തിക്കാറുണ്ടോ? എന്തിലും എല്ലാറ്റിലും ദൈവഹിതം തേടുകയും അത് അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം, അതാണ് ദൈവപിതാവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അവിടുന്ന് പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായി 7:21. യേശുവിന്റെ ഈ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ ജീവിതം വെറും 3 വർഷം മാത്രമായിരുന്നു. അത്രയേറെ അഭിഷേകാഗ്നി കത്തിപ്പടർന്ന അവിടുത്തെ ജീവിതം കുറേയേറെ വർഷങ്ങൾ കൂടി ഈ ഭൂമിയിൽ തുടർന്നിരുന്നെങ്കിൽ എത്രയേറെ അനുഗ്രഹം ഈ ഭൂമിക്കുണ്ടായേനെ ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാകാം. ഈ രംഗത്തല്ല മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുവാൻ അധികാരികൾ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ എന്റെ ശുശ്രൂഷ ജീവിതം എത്രമേൽ ഫലം ചൂടുമായിരുന്നുവെന്ന് വിലപിക്കുന്ന ഒത്തിരി സമർപ്പിത ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകാം. ഇത്രയേറെ കഴിവുകളും സാധ്യതകളും അഭിഷേകവുമുള്ള എന്റെ ജീവിതം ഈയൊരു മലമൂട്ടിൽ കൊട്ടിയടയ്ക്കപ്പെട്ട് നിഷ്പ്രയോജനമായി തീർന്നല്ലോ എന്ന് വിലപിക്കുന്ന ആത്മായ ശുശ്രൂഷകർ നമുക്ക് ചുറ്റുമുണ്ടാകാം. എനിക്കെന്തിൻ്റെ കുറവാ? ഞാൻ പണ്ടത്തെ MA-ക്കാരിയാ. കഴുത്തേൽ മിന്നു വന്ന് വീണ് പിറ്റേ ദിവസം തുടങ്ങിയതാ എൻ്റെ അടുക്കള ഭരണം. വച്ചും വിളമ്പിയും കുട്ടികളെ പ്രസവിച്ചും വളർത്തിയും കെട്ടിയവനെ ശുശ്രൂഷിച്ചും അമ്മായപ്പനെയും അമ്മായിയമ്മയും നോക്കിയും ഒരു പ്രയോജനവുമില്ലാതെ ഇവിടം വരെ എത്തിയല്ലോ. എൻ്റെ ഒരു ഗതികേട് നോക്കണേ എന്ന് വിലപിക്കുന്ന ഒത്തിരി വീട്ടമ്മമാർ നമുക്ക് ചുറ്റിലുമുണ്ടാകാം. ഈ പണിയല്ല മറ്റേതെങ്കിലും പണി കിട്ടിയിരുന്നെങ്കിൽ എനിക്കെന്റെ കുടുംബം നേരെ ചൊവ്വേ നോക്കാൻ കഴിയുമായിരുന്നുവെന്ന് സ്വയം പഴിക്കുന്ന കുടുംബനാഥന്മാരും നമുക്ക് ചുറ്റുമുണ്ടാകാം. മറുതലിക്കുന്ന ജനങ്ങളുള്ള ഈ ഇടവകയല്ലാതെ വേറെ ഏതെങ്കിലും ഇടവക പിതാവ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യാമായിരുന്നുവെന്ന് ഉള്ളിൽ വിലപിക്കുന്ന വികാരി അച്ഛന്മാരും നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കാം. നാം ആരു തന്നെയുമാകട്ടെ, എന്തു തന്നെയുമാകട്ടെ, യേശുവിൻ്റെ ജീവിതത്തിൽ യേശു നേരിട്ട് വിജയം വരിച്ച ഈ 4-ാമത്തെ പ്രലോഭനം നമ്മെയും അലട്ടുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഏറ്റവും വലിയ ആത്മീയ ദർശനമായിരുന്നു ആയിരുന്നിടത്ത് പ്രശോഭിക്കുക എന്നത്. നമുക്ക് ഇഷ്ടമുള്ളിടത്തല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് പ്രശോഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്കും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനും പ്രകാശം നൽകുന്നതായി പരിണമിക്കുന്നത്. യേശുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഫിലിപ്പി 2:6-9. ഈ വിധത്തിൽ ദൈവകരങ്ങളാൽ നമ്മുടെ ജീവിതവും ഉയർത്തപ്പെടുന്നതിന് ദൈവം ആക്കിയിരിക്കുന്നിടത്ത് പ്രശോഭിച്ച് നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതം നമുക്ക് അനുഗ്രഹപൂർണമാക്കാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.